Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 21-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണിത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെ വാക്യങ്ങൾ. രക്ഷാകര ചരിത്രത്തിൽ, പുതിയ നിയമത്തിൽ ക്രിസ്തുവിനോട് തോളുരുമി നിൽക്കുന്ന വലിയ വ്യക്തിത്വമാണ് പത്രോശ്ലീഹ. ഗലീലിയ തീരത്തെ ബെത്സൈദ ഗ്രാമത്തിൽ ജോനായുടെ പുത്രനായിട്ടാണ് ഷിമിയോൻ ജനിച്ചത്. ഗലീലിയ തടാകത്തിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കവെയാണ് ഒരിക്കൽ ക്രിസ്തു അയാളെ വിളിച്ചത്. നമുക്കറിയാം, തൻ്റെ സഹോദരനായ അന്ത്രയോസിനോടൊപ്പം ഷിമിയോൻ ക്രിസ്തുവിൻ്റെ പക്കലെത്തി. അപ്പോൾ, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം, ഇതായിരുന്നു ക്രിസ്തുവിൻ്റെ വിളി. ഒരു കടലുപോലെ കരുത്തനും പൊതുവെ ശാന്തനും എന്നാൽ ചിലപ്പോൾ കോപിഷ്ഠനുമായി കലങ്ങിമറിയുന്ന ഷിമിയോൻ വിളി കേട്ടതിൽ പിന്നെ ഒരു നിഴല് പോലെ ക്രിസ്തുവിനെ അവസാനം വരെ വളരെ വിശ്വസ്തതയോടെ പിൻചെന്നു എന്ന് നമുക്കറിയാം. ഗലീലിയ തീരത്തുള്ള കേസറിയ ഫിലിപ്പിയിൽ വെച്ചാണ് ഷിമിയോൻ തൻ്റെ ഗുരുവിനോട് ഇങ്ങനെ പറഞ്ഞത്: കർത്താവേ, അങ്ങ് സജീവ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, അങ്ങ് ലോകൈക രക്ഷകനായ മിശിഹായാണ്. അവിടെ വെച്ചാണ് യേശു പത്രോസിനെ പാറയെന്നും വിശേഷിപ്പിച്ചത്. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിതുയർത്തും. ക്രിസ്തു അന്ന് അങ്ങനെ പ്രവചിച്ചു. തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ജയാപജയങ്ങളിലും പത്രോസ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രഥമനായിത്തീരുന്നു, പ്രധാനിയായിത്തീരുന്നു. ചിലപ്പോഴെല്ലാം പതറിയെങ്കിലും ഇടറിയെങ്കിലും അയാൾ അവിടുത്തോട് ചേർന്നു നിന്നു. അവിടുത്തെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞെങ്കിലും പത്രോസ് അനുതപിച്ച് അനുതാപിയായ പത്രോസ് വിശ്വാസ ജീവിതത്തിൽ ഇന്നും ആർക്കും അനുകരണീയനാണ്, മാതൃകയാണ്. ഉദ്ധാനാനന്തരം ക്രിസ്തു പത്രോസിന് പ്രത്യക്ഷപ്പെട്ടതായി നാം സുവിശേഷത്തിൽ വായിക്കുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിനെന്ന ഗുരുവിൻ്റെ അന്തിമാഹ്വാനം ഉൾക്കൊണ്ട് ശിഷ്യന്മാർ ഇറങ്ങിപ്പുറപ്പെട്ടു. പത്രോസ് ആദ്യം ജെറൂസലേമിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്നും അവിടെ സഭ സ്ഥാപിച്ചുവെന്നും ചരിത്രമാണ്. ക്രിസ്താബ്ദം 42-ാം വർഷത്തിൽ ഹെരോദ് അഗ്രിപ്പ പത്രോസിനെ ജെറൂസലേമിൽ ബന്ധിയാക്കിയതായും നാം ചരിത്രത്തിൽ വായിക്കുന്നു. എന്നാൽ കാരാഗ്രഹത്തിൽ നിന്നും പത്രോശ്ലീഹ അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെന്ന് നാം നടപടി പുസ്തകത്തിൽ വായിക്കുന്നു. പിന്നെയും കിഴക്കോട്ട് സഞ്ചരിച്ച പത്രോശ്ലീഹ അന്ത്യോഖ്യയിലും ഗ്രീസിലെ കോറിന്തിലും സുവിശേഷം പ്രസംഗിച്ചു. ക്രിസ്തുവിൻ്റെ സഭ അവിടെയെല്ലാം സ്ഥാപിച്ചു. ക്രിസ്തുവർഷം 60-ാം ആണ്ടിലാണ് പത്രോശ്ലീഹ റോമിലെത്തിയതെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. റോമിലെ ദേവന്മാരുടെയും സാമ്രാജ്യ പ്രമത്തരുടെയും മധ്യയെ പത്രോസ് ക്രിസ്തുവിനെ പ്രഘോഷിച്ചു, സുവിശേഷം സമൂഹത്തിൽ പങ്കുവച്ചു. റോമാ നഗരത്തെ കേന്ദ്രീകരിച്ച് അദ്ദേഹം സഭ സ്ഥാപിച്ചു. അവസാനം നീറോ ചക്രവർത്തിയുടെ പീഡനകാലത്താണ് പത്രോശ്ലീഹ രക്തസാക്ഷിത്വം വരിച്ചത്. ക്രിസ്തുവർഷം, അതായത് 64-ാം ആണ്ടിൽ വത്തിക്കാൻ കുന്നിൽ കുരിശിൽ തലകീഴായി കൊല്ലപ്പെട്ട പത്രോശ്ലീഹായെ അവിടെ തന്നെ അടക്കം ചെയ്തുവെന്ന് റോമിലെ സഭയെ അക്കാലത്ത് നയിച്ച വിശുദ്ധ ക്ലമന്റും പിന്നെ സമകാലീന ചരിത്രകാരന്മാരായ താച്ചിത്തൂസും യുസേബിയൂസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഗവേഷണങ്ങളും ചരിത്ര പഠനങ്ങളും സ്ഥിരപ്പെടുത്തിയിട്ടുള്ള വത്തിക്കാൻ കുന്നിലായിരുന്ന പത്രോശ്ലീഹായുടെ സ്മൃതിമണ്ഡപത്തിൻ്റെ സ്ഥാനത്ത് ഭൗതിക ശേഷിപ്പുകൾ ഉൾക്കൊള്ളുന്ന വിധത്തിലാണ് പല തലമുറകളായി വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്ക മഹാദേവാലയം വിശ്വവിഖ്യാതരായ ബെർണീനിയും മൈക്കിളാഞ്ചലോയും ഒക്കെ പണിതീർത്തത്. ഇന്ന് കാണുന്ന നിത്യനഗരത്തിലെ വിശുദ്ധ സൗധം, മഹാസൗധം. പത്രോശ്ലീഹായുടെ പരമാധികാരം പ്രകടമാക്കുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. വിശ്വാസത്തിൻ്റെ ആകാശം തൊടാൻ പത്രോസിന് സാധിച്ചത് പിതാവ് നൽകിയ വെളിപാടിൻ്റെ ചിറകുകൾ കൊണ്ടാണെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം വ്യക്തമാക്കുന്നുണ്ട്. വെളിപാടിൻ്റെ ചിറകിലേറി ക്രിസ്തു ദൈവപുത്രനായ ലോകരക്ഷകനാണെന്ന് പ്രഖ്യാപിച്ച പത്രോശ്ലീഹായുടെ വിശ്വാസത്തിൻ്റെ വ്യക്തിത്വമാണ് ഇന്നത്തെ വചനധ്യാനം. മാംസരക്തങ്ങളല്ല പത്രോസെ ഇത് വെളിപ്പെടുത്തിയത്, സ്വർഗീയ പിതാവാണെന്ന ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ നിന്നും പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ സ്രോതസ് നമുക്ക് മനസ്സിലാക്കാം. ഹെർമോൺ മലയുടെ അടിവാരത്തുള്ള പട്ടണമാണ് കേസറിയ ഫിലിപ്പി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സീസറിന്റെ സ്മരണാർത്ഥം ജുദിയായുടെ അക്കാലത്തെ ഗവർണറായിരുന്ന ഹെറോദ് ഫിലിപ്പ് പണികഴിപ്പിച്ചതാണ് ഈ പട്ടണം. ഇവിടെ കേസറിയ ഫിലിപ്പിയിൽ വെച്ചാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ ചോദിച്ചത്, മനുഷ്യപുത്രൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോശ്ലീഹയാണ് മറുപടി പറഞ്ഞത്, കർത്താവേ, അങ്ങ് ക്രിസ്തുവാണ്, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ക്രിസ്തു തന്നെ തന്നെ ആവിഷ്കരിക്കാൻ ഉപയോഗിച്ച ശീർഷകമാണ് മനുഷ്യപുത്രൻ. അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്നു തന്നെയാണ്. ഭൂമിയിലെ ഓരോ വ്യക്തിയും സജീവ ദൈവത്തിൻ്റെ പുത്രരാകാൻ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് എന്ന ആശയം ഇവിടെ വെളിപ്പെട്ട് കിട്ടുന്നു. മിശിഹ അഥവാ ക്രിസ്തു എന്ന ശീർഷകത്തിന് അഭിഷേകം ചെയ്യപ്പെട്ടവനെന്നാണ് അർത്ഥം. അങ്ങനെ നാം മനുഷ്യമക്കളാണെന്നും ഒപ്പം ദൈവത്തിൻ്റെ പ്രതിച്ഛായ ഉള്ളവരാണെന്നുമുള്ള അവബോധം അനുദിന ജീവിതത്തിൽ നമുക്ക് അനിവാര്യമാണ്. ഈ ബോധത്തിൽ ജീവിക്കാനും വളരാനും അങ്ങനെ തന്നെ നമ്മുടെ സഹോദരങ്ങളെ ദൈവമക്കളായി കാണാനുമുള്ള കഴിവ് നമുക്കുണ്ടാകണം. അങ്ങനെ കാണാനുള്ള കാഴ്ചപ്പാട് നാം അനുദിന ജീവിതത്തിൽ വളർത്തിയെടുക്കണം. 3 പ്രസ്താവങ്ങളിലൂടെയാണ് ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ ഉൾക്കാമ്പ് ക്രിസ്തു വെളിപ്പെടുത്തുന്നത്. ആദ്യം, ശിമയോനെ, നീ ഭാഗ്യവാൻ, കാരണം പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. 2, ഞാൻ പറയുന്നു നിന്നിലൂടെ ഞാൻ സഭയെ പണുതുയർത്തും എന്ന്. 3, ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുമെന്ന്. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തെ ബലപ്പെടുത്തുന്ന 3 പ്രസ്താവങ്ങളാണിത്. ക്രിസ്തുവിൻ്റെ ദൈവികതയുടെ രഹസ്യവും അതിനെക്കുറിച്ചുള്ള അറിവും ദൈവം തരുന്ന വെളിവാണ്, മാനുഷികമല്ല. ഉന്നതത്തിൽ നിന്നും ആന്തരികമായി വെളിപ്പെട്ട് കിട്ടിയതാണത്. ആന്തരികമായി ദൈവത്തോട് ഉൾച്ചേർന്നിരിക്കുന്നവർക്കാണ് അവിടുത്തെ മുദ്രകൾ ഭൂമിയിൽ വെളിപ്പെട്ട് കിട്ടുന്നത്. ദൈവത്തിൻ്റെ വെളിപാടുകൾക്കായി കാതോർക്കേണ്ടവരാണ് ദൈവമക്കൾ, നാം മനുഷ്യമക്കൾ. പത്രോസെ, നീ പാറയാകുന്നു, ജീവിതത്തിൻ്റെ അടിസ്ഥാന ശില ദൈവമാണെന്ന അർത്ഥത്തിലാണ് പാറ എന്ന വാക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിനും രക്ഷാകര രഹസ്യത്തിനും സാക്ഷ്യം വഹിക്കുന്ന ഏവരെയും സംബന്ധിച്ചിടത്തോളം പത്രോസാണ് സഭയുടെ അടിസ്ഥാനം. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ പാറമേലടിസ്ഥാനമിട്ട വിവേകികളും ദൈവപുത്രരുമാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ പത്രോസെ നിനക്ക് ഞാൻ തരുമെന്ന് കർത്താവ് പറയുമ്പോൾ താക്കോൽ ഉത്തരവാദിത്വത്തെ സൂചിപ്പിക്കുകയാണ്. ഒരു ഭവനത്തിൻ്റെ കാര്യസ്ഥനാണ് താക്കോൽ സൂക്ഷിക്കുന്നത്. അയാൾ വിശ്വസ്തനും വിവേകിയുമാണ്. ഹോസിയ പ്രവാചകന്റെ വാക്കുകളിൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്നത് ദൈവത്തോടുള്ള വിശ്വസ്തത കൈവെടിയാത്ത തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നർത്ഥത്തിലാണ്. നാം ഓരോരുത്തരും സ്വയം നവീകരിക്കപ്പെടുമ്പോഴാണ് സഭയുടെ വിശുദ്ധീകരണം അല്ലെങ്കിൽ നവീകരണം യാഥാർത്ഥ്യമാകുന്നത്. നവസുവിശേഷവത്കരണമെന്ന സഭയുടെ നവമായ ഉദ്യമം കൊണ്ട് ഇന്ന് ആഗോളസഭ ലക്ഷ്യം വഹിക്കുന്നത് ഈ നവീകരണം തന്നെയാണ്. വ്യക്തിജീവിതത്തിൽ നവീകരണം നടക്കുന്നത് അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകുന്നത് ദൈവത്തോട് നാം മനുഷ്യൻ വിശ്വസ്തത പുലർത്തുമ്പോഴാണ്. നവീകരണം അതിനാൽ ഒരു നവോദ്ധാരണമാണ്, അതൊരു വെള്ളപൂശലല്ലെന്നത് പാപ്പ ഫ്രാൻസിസിൻ്റെ വാക്കുകളാണ്, വീക്ഷണമാണ്. ഇത് സഭാജീവിതത്തിൽ അനുദിനം ആവശ്യമാണ്, അനുദിനം അനിവാര്യമാണ്. ഭൂമിയിൽ കെട്ടുക, അഴിക്കുക എന്നിങ്ങനെയുള്ള സുവിശേഷത്തിലെ പദസന്ധികൾ അർത്ഥമാക്കുന്നത് യേശയാപ്രവാചകൻ സൂചിപ്പിച്ച അനീതിയുടെ നുകങ്ങൾ അഴിച്ചുകളയലാണ്. ബന്ധിതർക്ക് നൽകേണ്ട മോചനമാണിത്. ക്രിസ്തുവിലുള്ള ആത്മീയ വിമോചനത്തിൻ്റെ ഉൾപ്പൊരുളാണിത്. ആർജവത്തോടെ ദൈവരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുന്നവർക്ക് അത് തുറന്നുകൊടുക്കാനും നശിപ്പിക്കുവാൻ തുനിയുന്നവരിൽ നിന്ന് അത് സംരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വം ഈ അധികാരത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു. അതായത്, ദൈവത്തെ സത്യസന്ധമായി അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വവും തുറവും സ്വാതന്ത്ര്യവും നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. ഒപ്പം ദൈവത്തിൻ്റെ ഹിതം, ദൈവഹിതം മനുഷ്യരെ പഠിപ്പിക്കാനുള്ള വെളിപാടിൻ്റെ താക്കോൽ നമ്മിൽ നിന്നും കളഞ്ഞു പോകരുത്. വിശ്വാസത്തിൻ്റെ ഹൃദയാകാശം മറ്റുള്ളവരെ സ്പർശിക്കുമാറ് എൻ്റെ അന്തരംഗത്തെ ക്രിസ്തുവിൽ, ക്രിസ്തുവിനാൽ ബലപ്പെടുത്തിയെടുക്കണം. നമ്മുടെ അനുദിന ജീവിതത്തെ ചലിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്നും വീശുന്നതുമായ ദൈവാരൂപിയുടെ കുളിർക്കാറ്റ് സ്വീകരിച്ച് പത്രോശ്ലീഹായോടൊപ്പം യേശുവിൽ പ്രത്യാശയർപ്പിച്ചും അവിടുന്ന് സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ ലോകരക്ഷകനാണെന്ന് ഏറ്റുപറഞ്ഞ് നമുക്ക് ജീവിക്കാം, അനുദിനം വളരാം.
യേശുവേ സർവേശസൂനുവേ വിശ്വപ്രകാശമേ നീ നയിക്കൂ, ക്രിസ്തുവേ വേദാന്തകാതലേ ശൂന്യമെൻ മാനസം നീ നിറയ്ക്കൂ. നീർച്ചാലുകൾ തേടിവരും മാൻ പേട പോൽ ഞാൻ വരുന്നു, നീർച്ചാലുകൾ തേടിവരും മാൻ പേട പോൽ ഞാൻ വരുന്നു. സ്നേഹമേ വറ്റാത്ത സ്നേഹമേ തീരാത്തതാകമായി ഞാൻ വരുന്നു, സ്നേഹമേ വറ്റാത്ത സ്നേഹമേ തീരാത്തതാകമായി ഞാൻ വരുന്നു. വാനിലെ മാധുര്യ സിന്ധു നീ ആനന്ദത്തേൻ പുഴയിങ്ങൊഴുക്കൂ, നീയല്ലോ ജീവൻ നീയല്ലോ സത്യം നീതാൻ പ്രകാശം യേശു മഹേശ.
ഈ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസാണ്. രചന ആർച്ച് ബിഷപ്പ് കൊർണേലിയസ് എലഞ്ഞിക്കൽ. സംഗീതം ജോബ് ആൻഡ് ജോർജ്.
ജീവദാത സ്നേഹരാജ ആത്മനാഥ നീ വരിക, ജീവദാത സ്നേഹരാജ ആത്മനാഥ നീ വരിക, എന്നിൽ വസിക്കൂ എന്നെ നയിക്കൂ, നിന്നിൽ ഞാൻ എന്നെന്നും ഒന്നായി ഭവിപ്പൂ, എന്നിൽ വസിക്കൂ എന്നെ നയിക്കൂ, നിന്നിൽ ഞാൻ എന്നെന്നും ഒന്നായി ഭവിപ്പൂ. യേശുവേ സർവേശസൂനുവേ വിശ്വപ്രകാശമേ നീ നയിക്കൂ, ക്രിസ്തുവേ വേദാന്തകാതലേ ശൂന്യമെൻ മാനസം നീ നിറയ്ക്കൂ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ആണ്ടുവട്ടം 21-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്. പങ്കുവച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ.